2022 ജനുവരി 7 വെള്ളിയാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. ജീവിതം ഓർമ്മപ്പെടുത്തുന്ന 3 മുഖങ്ങൾ. കല്ലും നെല്ലും പംക്തിയിൽ ഇന്ദ്രബാബു എഴുതുന്നു. റിസപ്ഷനിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഒരു MS നൗഫൽ കാണാൻ വന്നിട്ടുണ്ട്. ഇരിക്കാൻ പറയൂ എന്നറിയിച്ച് പുറത്തേക്കിറങ്ങുമ്പോൾ ഒരു കാലഘട്ടം എന്നോടൊപ്പം വന്നു. കൊല്ലം SN കോളേജിൽ പഠിക്കുമ്പോൾ എന്റെ സീനിയർ കൂട്ടുകാരനാണ് ഇപ്പോൾ പ്രൊഫസറായ നൗഫൽ. പാറിപ്പറക്കുന്ന മുടിയുമായി കോളേജിന്റെ വരാന്തയിലൂടെ തെന്നിത്തെന്നി വരുന്ന നൗഫലിന് കാര്യമായ മാറ്റമൊന്നുമില്ല. അന്നത്തെ മട്ടും ഭാവവും ചിരിയും സംസാരത്തിനുമില്ല മാറ്റം. വർഷങ്ങൾക്ക് മുൻപ് പള്ളിക്കലിൽ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ എന്നെ കണ്ട് ബസിൽ നിന്നിറങ്ങി വന്ന നൗഫൽ, നീ ഇതെവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്നു. അപ്പോഴാണ് അളിയന്റെ പേരെഴുതിയ ഫ്ലെക്സ് ബോർഡ് കണ്ടത്. നോക്കുമ്പോഴുണ്ട് ജോർജ് ഓണക്കൂറും ഇന്ദ്രബാബുവും എത്തിയെന്ന അനൗൺസ്മെന്റ്. പെട്ടെന്ന് ചാടിയിറങ്ങിയതാ. അതിനുശേഷം ഇന്നലെ വന്നതും അപ്രതീക്ഷിതമായി തന്നെ. ഒരു പുസ്തകം തന്നിട്ട് സമയം കിട്ടിയാൽ വായിക്കണം. ഓർമ്മക്കുറിപ്പുകൾ എന്നോ യാത്രക്കുറിപ്പുകൾ എന്നോ ഒക്കെ പറയാവുന്ന കുറെ ചെറുരചനകളുടെ സമാഹാരമാണ് തൂവാനമെന്ന പുസ്തകം. പേജുകൾ മറിക്കുമ്പോൾ ശ്രദ്ധയിൽപ്പെട്ട ഒരു കുമ്പിൾ കൊന്നപ്പൂവ് എന്ന കുറിപ്പ് ആരുടെയും കണ്ണു നനയ്ക്കും. ബസ് യാത്രക്കിടയിൽ പേഴ്സിൽ നോക്കി വ്യാകുലപ്പെടുന്ന വയോധികയോട് ഗ്രന്ഥകാരൻ ചോദിച്ചു, എന്തു പറ്റിയമ്മേ, വല്ലതും നഷ്ടപ്പെട്ടോ? നിറകണ്ണുകളോടെ അവർ ചോദിച്ചു, മോന്റെ കയ്യിൽ ഒരു 10 രൂപയുണ്ടോ? ആ ശബ്ദം കാറ്റുപോലെ വിറയാർന്നിരുന്നു. എന്തേ, കൊല്ലത്തു വരെയുള്ള ടിക്കറ്റേ എടുത്തിട്ടുള്ളൂ, പൈസ തികയത്തില്ല. അമ്മയ്ക്കെവിടെയാ ഇറങ്ങേണ്ടത്? ഓച്ചിറയിൽ. ഓച്ചിറയിൽ അവരുടെ വീടായിരുന്നില്ല, ചേർത്തലയിൽ എവിടെയോ ആണ് വീട്. ഇപ്പോൾ അവിടെ ആരുമില്ല. തിരുവനന്തപുരത്ത് ജോലിയായ മകന്റെ കൂടെയായിരുന്നു താമസം. കറിക്കരിഞ്ഞുകൊണ്ടിരുന്ന കൈകളുടെ താളം പിഴച്ചപ്പോൾ, കൊച്ചുമകൾക്ക് പൊതിച്ചോറുമായി ഓടിയ കാലുകൾക്ക് വേഗം കുറഞ്ഞപ്പോൾ വീട്ടിലവർ ഒറ്റപ്പെട്ടു. ചിന്തകളുടെ താളം തെറ്റി. ഒരു ദിവസം മോനും മരുമകളും കൂടി ഓച്ചിറയിലൊക്കെ ഒന്ന് പോകാമെന്ന് പറഞ്ഞ് അവരെ കൂട്ടിയപ്പോൾ സന്തോഷം തോന്നി. പക്ഷേ തിരികെ കൊണ്ടുപോയില്ല. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ഇടമാണ് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം. അവിടെ പടനിലത്ത് പരബ്രഹ്മത്തെ കാവലേൽപ്പിച്ച് മടങ്ങുമ്പോൾ മകൻ പറഞ്ഞു, അമ്മയ്ക്കിവിടാ നല്ലത്, ഞാൻ ഇടയ്ക്കിടെ വരാം. കഴിഞ്ഞ കൊല്ലം മകൻ വന്നപ്പോഴാണ് കൊച്ചുമകളുടെ കല്യാണക്കാര്യം പറഞ്ഞത്. ഇഷ്ടമുള്ള പയ്യനെയാണ് വിവാഹം കഴിക്കുന്നത്. അന്ന് മകന്റെ കാലിൽ പിടിച്ച് അവർ ഒത്തിരി കരഞ്ഞു, കൊച്ചുമോളെ ഒന്ന് കാണണം. അങ്ങനെയാണ് തിരുവനന്തപുരത്തേക്ക് തിരികെ പോയത്. പക്ഷേ വീട്ടിലാർക്കും ഇഷ്ടമായില്ല. അടുത്ത മാസമാണ് വിവാഹം. അതുവരെ വീട്ടിൽ നിൽക്കാനോ? കൊച്ചുമകൾ അച്ഛനോട് പറഞ്ഞു, ഞാൻ സുധിയോട് പറഞ്ഞത് ഗ്രാൻമ മരിച്ചൂന്നാ. പിന്നവിടെ നിൽക്കാനായില്ല. ആരുമറിയാതെ വീട്ടിൽ നിന്നിറങ്ങി നടന്നു. കൊല്ലത്ത് വരെ എത്താനുള്ള പൈസയെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. 100 രൂപ കൊടുത്തിട്ട് വാങ്ങാതെ 10 രൂപ മാത്രം സ്വീകരിച്ച് അവർ പറഞ്ഞു, അവിടെ എത്താനുള്ള കാശു മതി, അന്നദാനത്തിന്റെ ചോറൊക്കെ അവിടുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് നൗഫൽ എഴുതുന്നു, എന്റെ പ്രിയ വായനക്കാരാ, ഇതിൽ കഥയുടെ ഒരു നേരിയ അംശം പോലുമില്ല. വേലുത്തമ്പി ദളവ പണിത 2 ആൽത്തറകൾ കാലം വരുത്തിയ മാറ്റങ്ങളോടെ അവിടെയുണ്ട്. സേവാപന്തലുകളിലും മണൽ നിലങ്ങളിലും വീട്ടുകാരും മക്കളും ഉപേക്ഷിച്ച എത്രയെത്ര ജീവിതങ്ങൾ. വയസ്സായ അമ്മയെ കുട്ടയിലാക്കി കഴുകന്മാർ നിറഞ്ഞ മലകളുടെ താഴ്വരയിൽ ഉപേക്ഷിച്ചു പോകുന്ന ഒരു ജാപ്പനീസ് ചിത്രമുണ്ട്, ബാലഡ് ഓഫ് നരയാമ. പിരിയുമ്പോൾ അമ്മ മകനോട് ഒരു കാര്യമേ പറയുന്നുള്ളൂ, തിരിഞ്ഞു നോക്കാതെ പോകണമെന്ന്. പറന്നുവരുന്ന ഒരു കഴുകന്റെ ചിറകടി അപ്പോൾ കേൾക്കുന്നു. വൈകല്യങ്ങളുള്ള കാളകളെയും നേർച്ചയായി സമർപ്പിക്കാവുന്ന ഇടമാണ് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം. അവിടെ മിണ്ടാപ്രാണികൾക്കൊപ്പം മിണ്ടിയും മിണ്ടാതെയും എത്രയോ അമ്മമാരാണ് വെറും നിലത്തുറങ്ങുന്നത്. അരൂപിയായ പരബ്രഹ്മം അവർക്ക് സാക്ഷി, തുണ. ഇക്കുറി പുതുവത്സരാഘോഷത്തിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്തെ ശ്രീചിത്ര ഹോമിലെത്തിയപ്പോൾ കുട്ടികൾ കുറവായിരുന്നു. അതൊരു നല്ല ലക്ഷണമാണ്. പക്ഷേ വൃദ്ധസദനങ്ങളുടെയും സമാനമായ അനാഥാലയങ്ങളുടെയും കാര്യം അതല്ല. അവിടെ അനുദിനം ആളെണ്ണം കൂടുകയാണ്. വൈകല്യങ്ങൾ ബാധിച്ചവരെയും വയോധികരെയും എവിടെയെങ്കിലും കൊണ്ടുതള്ളുന്ന നില കൂടിക്കൊണ്ടിരിക്കുന്നു. പണം നൽകിയാൽ സുരക്ഷിതമായ വാർദ്ധക്യകാല ജീവിതം ഉറപ്പാക്കുന്ന സ്ഥാപനങ്ങളും ധാരാളമുണ്ട്. സമാന ദുഃഖിതരുമായി മിണ്ടിയും പറഞ്ഞുമിരിക്കാം. മറ്റ് ഉത്തരവാദിത്തങ്ങളുമില്ല. ആ നിലയിൽ വൃദ്ധസദനങ്ങൾ സ്വയം തിരഞ്ഞെടുക്കുന്നവരും പെരുകുന്നു. ആവത് കാലത്തെ ജീവിതവും സമ്പാദ്യവും മുഴുവൻ മക്കൾക്കായി സമർപ്പിച്ചവർ എന്തു ചെയ്യും? അവർക്ക് പരബ്രഹ്മമല്ലാതെ മറ്റൊരു തുണയില്ല. കഴിഞ്ഞയാഴ്ച നാട്ടിൽ ചെന്നപ്പോഴാണ് വീട്ടിനു മുന്നിലെ റോഡിനപ്പുറം നല്ല നിലയിൽ താമസിച്ചിരുന്ന പങ്കജാക്ഷി അക്കച്ചിയെന്ന് ഞങ്ങൾ വിളിക്കുമായിരുന്ന വാത്സല്യനിധിയായ പങ്കജാക്ഷിയമ്മ വൃദ്ധസദനത്തിലാണെന്ന് അറിഞ്ഞത്. ഉള്ളൊന്നു കാളി, എന്തുപറ്റി, നല്ല മക്കളാണല്ലോ അവർക്കുള്ളത്. ഒരുപാട് പ്രായമായെങ്കിലും സൗന്ദര്യം തുളുമ്പുന്ന മുഖമായിരുന്നു പങ്കജാക്ഷിയമ്മയ്ക്ക്. എപ്പോഴും ചിരിക്കുന്ന മുഖമുള്ള ആ അമ്മ ഇപ്പോൾ എങ്ങനെയാവും ചിരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക? പണം നൽകി പരിപാലനം ഉറപ്പാക്കിയാണ് പങ്കജാക്ഷിയമ്മയെ വൃദ്ധസദനത്തിലാക്കിയത്. തൽക്കാലം മറ്റ് നിർവാഹമില്ലാത്ത സ്ഥിതിയിലാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നതെന്നും അറിഞ്ഞു. എങ്കിലും അത് ഉൾക്കൊള്ളാനാവുന്നില്ല. പഴന്തുണി പോലെ കളയാവുന്നതാണോ അമ്മയെ, അച്ഛനെ, മുത്തച്ഛനെ, മുത്തശ്ശിയെ? പ്രായമാകും തോറും മാറ്റുകൂടുന്നതാണ് മനുഷ്യജീവിതം. ആ നിലയിൽ അച്ഛനമ്മമാരെ കാണുന്നവരും ധാരാളമുണ്ട് നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ നമ്മുടെ മന്ത്രിയായ പി പ്രസാദ് കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ ഏറെ അവശ നിലയിലായിരുന്ന ഒറിജിനൽ കമ്മ്യൂണിസ്റ്റായ പിതാവിനെ പരിപാലിച്ചതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിന്റെ അനുഗ്രഹവും മഹത്വവും അദ്ദേഹത്തിൽ ഇപ്പോഴും കാണാം. മറ്റൊരാളുടെ മുഖം കൂടി പെട്ടെന്ന് തെളിയുന്നു. തിരുവനന്തപുരത്തെ സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന പാച്ചല്ലൂർ സുകുമാരൻ, അദ്ദേഹം ഇപ്പോഴില്ല. അദ്ദേഹത്തിന്റെ മക്കൾ സംഘടിപ്പിക്കുന്ന അനുസ്മരണ സമ്മേളനം പ്രസ് ക്ലബ്ബിൽ നാളെ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ഭാര്യ എം തങ്കമ്മ മരിച്ചതോടെ വാർദ്ധക്യത്തിന്റെ അവശതകൾ ബാധിച്ച അദ്ദേഹത്തെ കൊച്ചുകുട്ടിയെ എന്ന പോലെ മക്കൾ പരിപാലിക്കുന്നത് കണ്ട് എന്റെ കണ്ണു നിറഞ്ഞിട്ടുണ്ട്. ചെറുകഥാകൃത്തായിരുന്ന പാച്ചല്ലൂർ സുകുമാരൻ വഞ്ചിനാട് ദ്വൈവാരികയുടെ പത്രാധിപർ, വഞ്ചിനാട് കലാവേദിയുടെ മുഖ്യ കാര്യദർശി എന്നീ നിലകളിലാണ് അറിയപ്പെട്ടിരുന്നത്. സാമുദായിക പ്രവർത്തനമായിരുന്നു മറ്റൊരു കർമ്മവഴി. കേരള തണ്ടാൻ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപക നേതാവാണ്. പിന്നാക്കാവസ്ഥയിൽ ആയിരുന്നു ഒട്ടേറെ പേർക്ക് താങ്ങും തണലുമായിരുന്നു. പി ഡബ്ല്യു ഡിയിൽ സീനിയർ സൂപ്രണ്ടായിരുന്ന അദ്ദേഹം തന്റെ ശമ്പളത്തിന്റെ ഒരു വിഹിതം ഉപയോഗിച്ചാണ് സാംസ്കാരിക പ്രവർത്തനം നടത്തിയിരുന്നത്. വഞ്ചിനാട് കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയിരുന്ന പ്രതിമാസ പരിപാടികളിൽ പ്രമുഖരായ പല നേതാക്കളും എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും ആഹ്ലാദത്തോടെ പങ്കെടുത്തിരുന്നു. ആരോടും അനിഷ്ടം കാണിക്കുന്ന രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. വളരെ ശാന്തമായിരുന്നു പ്രകൃതം. കേരള കൗമുദിയുമായി നല്ല അടുപ്പം പുലർത്തിയിരുന്നു. പത്രം എന്ന നിലയിൽ കേരള കൗമുദി മാത്രം വായിക്കുന്ന പരമ്പരാഗത വരിക്കാരനായിരുന്നു അദ്ദേഹം. എപ്പോഴും ചായ കുടിക്കുന്ന പ്രകൃതമുണ്ടായിരുന്ന അദ്ദേഹത്തിന് ചായയേക്കാൾ പ്രധാനം കേരള കൗമുദി ആയിരുന്നു. കേരള കൗമുദിയെക്കുറിച്ച് നല്ലതല്ലാതെ ഒന്നും അദ്ദേഹത്തിൽ നിന്ന് കേട്ടിട്ടില്ല. പത്രാധിപരുമായും അടുത്ത വ്യക്തിബന്ധം പുലർത്തിയിരുന്നു. പാച്ചല്ലൂർ സുകുമാരന്റെ മൂന്ന് മുഖങ്ങളാണ് അദ്ദേഹത്തിന്റെ മൂന്ന് മക്കളിലായി കാണുന്നത്. മൂത്ത മകൻ വഞ്ചിനാട് സുനിലാണ് കലാപ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത്. അഗതികൾക്ക് അന്നമെത്തിക്കുന്ന തലസ്ഥാനത്തെ പ്രമുഖ സാമൂഹിക പ്രവർത്തകനാണ് രണ്ടാമത്തെ മകൻ അനിൽകുമാർ ടി എസ്. വിജിലൻസ് സർക്കിൾ ഇൻസ്പെക്ടറായ ഇളയ മകൻ സനിൽകുമാർ ടി എസ് ഔദ്യോഗിക രംഗത്താണ് ശോഭിക്കുന്നത്. ഈ മൂന്ന് കാര്യങ്ങളും ഒരുമിച്ച് സഫലമാക്കിയ വ്യക്തിയാണ് പാച്ചല്ലൂർ സുകുമാരൻ. 30 വർഷം മുടങ്ങാതെ വഞ്ചിനാട് ദ്വൈവാരിക പ്രസിദ്ധീകരിച്ചു. അത്രയും കാലം വഞ്ചിനാട് കലാവേദിയുടെ പ്രവർത്തനവും മുടങ്ങാതെ നിർവഹിച്ചു. യുവ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നൽകിയിരുന്ന പി കെ ബാലകൃഷ്ണൻ സ്മാരക അവാർഡ് ശ്രദ്ധേയമായിരുന്നു. അദ്ദേഹം ഓർമ്മയായിട്ട് 2022 ജനുവരി 5 2 വർഷം തികഞ്ഞു. പ്രണാമം. ഓർമ്മകൾക്ക് മരണമില്ല.